യേശുക്രിസ്തുവിൻ്റെ ഉപമകളുടെ അകമ്പുരൽ തേടിയുള്ള നമ്മുടെ യാത്രയിൽ ഇപ്പോൾ നമ്മൾ ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ എന്നുള്ള കർത്താവിൻ്റെ ആ ഉപമാനത്തെ വിശദമായി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇടുക്കുവാതിലൂടെ അകത്ത് കിടക്കുന്ന ആളുകളുടെ നമ്പർ വളരെ കുറവായിരിക്കും, പക്ഷേ ഇടുക്കുവാതിലൂടെ അകത്ത് കിടക്കുമ്പോൾ മാത്രമാണ് ജീവൻ ഉണ്ടാകുന്നത്. അതിനോട് ചേർന്ന് കർത്താവ് പറയുന്നു, നിങ്ങൾ കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഈ കള്ളപ്രവാചകന്മാർ എന്ന് പറയുന്നത് പ്രവചനം തെറ്റിക്കുന്ന ആളുകൾ എന്നുള്ള അർത്ഥത്തിലല്ല, പ്രത്യുത ഇടുക്കുവാതിലൂടെ അകത്ത് കിടക്കുന്നതിന് പകരം വിശാലമായ വഴി കാണിച്ച് ആ വിശാലമായ വഴിയുടെ അന്ത്യം നാശമാണെന്നുള്ള യാഥാർത്ഥ്യത്തെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാതെ ആ വിശാല വഴിയുടെ മനോഹാരിത പറഞ്ഞ് അവരെ ആ വഴിയിലേക്ക് കയറ്റുന്നവരാണ്. അവരുടെ അന്ത്യം നാശമാണ്. അവർ കുരുടന്മാരായ വഴികാട്ടികളാണ്. കുരുടന്മാരായ വഴികാട്ടികൾ കുരുടൻ കുരുടനെ വഴികാട്ടിപ്പോകുന്നത് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും നാശത്തിലേക്ക് ചെന്ന് വീഴുകയാണ്. രണ്ടുപേരും നാശത്തിലേക്ക് വീഴുന്നു എന്നുള്ള കാര്യം ഒരുപക്ഷെ ഇവർ തന്നെ അറിയുന്നുണ്ടോ എന്നറിയത്തില്ല. എന്നാൽ ഈ വിശാല വഴിയുടെ സുഖം നിലനിൽക്കുന്നത് കൊണ്ട് ആ സുഖം അനുഭവിക്കാനായിട്ട് അതിൻ്റെ ഡെസ്റ്റിനേഷൻ എന്താണെന്ന് ചിന്തിക്കാതെ പോകുന്നതായ ആളുകൾ, ഞാൻ പറഞ്ഞല്ലോ ഒരു വഴി തിരഞ്ഞെടുക്കേണ്ടത് ഒരിക്കലും ആ വഴിയുടെ മനോഹാരിത കൊണ്ടോ ആ വഴിയുടെ മാഹാത്മ്യം കൊണ്ടോ ആ വഴിയുടെ ഏതെങ്കിലും നിലയിലുള്ള പുറമെയുള്ള കാര്യങ്ങൾ കൊണ്ടോ അത് ഒരു പരിധിവരെ സ്മൂത്തായതുകൊണ്ടോ അല്ല. ഒരു വഴി നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എപ്പോഴും നമ്മൾ എവിടെ ചെന്ന് ചേരണം, നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു തിരിച്ചറിവിലായിരിക്കണം. ഡെസ്റ്റിനേഷനാണ് വഴി തിരഞ്ഞെടുക്കുന്നതിന് മാനദണ്ഡമായിരിക്കേണ്ടത്, അല്ലാതെ വഴിയുടെ പ്രത്യേകതയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇടുക്കുവാതിൽ എന്ന് പറയുമ്പോഴത്തേക്ക് യേശുവാണ് വാതിൽ. ആ യേശുവിലൂടെ അല്ലാതെ ഒരാൾക്കും അകത്ത് കടക്കാനായിട്ട് കഴിയത്തില്ല. യേശുവിനേക്കാൾ കൂടുതൽ വീതിയുള്ള ആളുകൾ ചെന്ന് കഴിഞ്ഞാൽ പറ്റത്തില്ല. ഒരു വ്യക്തിക്ക് മാത്രം കടക്കാൻ കഴിയുന്നതായ വാതിൽ, വളരെ ചെറിയ ഒരു വാതിൽ. ഇതിന് മറ്റൊരു അംശം കൂടെ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഈ മാസ് കൺവേർഷനെക്കുറിച്ചൊക്കെ കേൾക്കാറുണ്ട്, മാസ്സായിട്ട് ആളുകൾ കൺവേർട്ട് ആകുന്നു. പക്ഷേ ഇടുക്കുവാതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് മാത്രമേ കടന്നു പോകാനായിട്ട് പറ്റത്തുള്ളൂ. അയാൾക്ക് അയാളുടെ കൂട്ടത്തിലുള്ള ഒന്നും കൊണ്ടുപോകാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ഒരുവൻ എന്നെ അങ്ങനെ തന്നെ ഒരുവൻ തനിക്കുള്ളതിനൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ എൻ്റെ ശിഷ്യനാകുവാൻ കഴിയത്തില്ല. യേശുവിൻ്റെ ശിഷ്യനാകണമെങ്കിൽ അവന് തീർച്ചയായും അവനുള്ളതൊക്കെയും ഉപേക്ഷിച്ചേ പറ്റുള്ളൂ. അവൻ്റേതായി അവൻ കൊണ്ടു നടന്നതായ പാപത്തിൻ്റെ വഴികൾ മുഴുവൻ അവൻ ഉപേക്ഷിച്ചാലേ പറ്റുള്ളൂ. അവൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ അവൻ്റെ സുഖങ്ങളും സൗകര്യങ്ങളും ഒരുപക്ഷെ എല്ലാം അവൻ ഉപേക്ഷിച്ചാൽ മാത്രമേ കഴിയത്തുള്ളൂ. അതെല്ലാം ഉപേക്ഷിക്കാതെ എല്ലാ പാപ വഴികളും കൊണ്ട് പോകുമ്പോഴാണ് വിശാലമായ വഴി ഉണ്ടാകുന്നത്. ആ വിശാലമായ വഴിയിലൂടെ ഇത് കടക്കാനായിട്ട് പറ്റുള്ളൂ. എന്നാൽ യേശുവാകുന്ന ഇടുക്കുവാതിലൂടെ പോകുമ്പോൾ ആ വഴി വിശുദ്ധ വഴിയാണ്. വിശുദ്ധനൊഴികെ അശുദ്ധനായ യാതൊന്നും, അശുദ്ധനായ ഒരാൾക്കും അശുദ്ധമായ യാതൊന്നിനും അവിടെ പ്രവേശിക്കാനായിട്ട് കഴിയുകയില്ല എന്നുള്ളതാണ് നമ്മൾ ഇതുവരെയുള്ള കാര്യങ്ങൾ കണ്ടത്. ഈ മാസ് കൺവെർഷനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതായ ഒരു കാര്യം. അങ്ങനെ അത് അതിനകത്ത് നന്മ എന്താണ് തിന്മ എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വിശകലനം ഞാനിവിടെ പറയുന്നില്ല. അത് നമ്മളൊക്കെ ഒക്കെ ചിന്തിക്കും. പക്ഷേ അത് ബിബ്ലിക്കലാണോ? ചില സമയത്ത് എന്നോട് തന്നെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, എടാ ഒത്തിരി പേര് സ്നാനമേറ്റ് വരാനായിട്ട് തയ്യാറാണെങ്കിൽ നീ എന്തിനാ അതിന് തടസ്സം നിൽക്കുന്നത്? എന്നോട് തന്നെ പല ആളുകളും ഒരു കമ്മ്യൂണിറ്റി മൊത്തമായിട്ട് ബാപ്റ്റിസം എടുത്ത് വരുന്നതായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിനോട് യോജിക്കുന്ന ഒരാളല്ല. കാരണം വേദപുസ്തകത്തിൻ്റെ ഒരു പ്രധാനമായ ചിന്ത തന്നെ ഓരോരുത്തർ, ഇപ്പോൾ പത്രോസിൻ്റെ അടുത്തേക്ക് ഓടിക്കൂടിയതായ ആളുകൾ പെന്തക്കോസ്ത് നാളിൽ എത്ര ആളുകളെ ഓടിക്കൂടി നമുക്കറിയത്തില്ല. പക്ഷേ അവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു, അവരെ 3000 പേരുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് വാക്കുകൾ കേൾക്കാത്ത അല്ലെങ്കിൽ അവൻ്റെ വാക്ക് കൊള്ളാത്തതായ ഒത്തിരി പേരുണ്ടായിരിക്കാം. അവരെല്ലാം കൂടെ വലിച്ചു കയറ്റാനായിട്ട് പത്രോസ് പരിശ്രമിക്കുന്നില്ല. അവൻ പത്രോസിൻ്റെ പ്രസംഗം കേട്ട് ഹൃദയത്തിൽ കുത്തുകൊണ്ടവരായി വന്നവരോട് പത്രോസ് സംസാരിക്കുമ്പോൾ പറയുന്നത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട ഓരോരുത്തൻ തൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി സ്നാനമേൽപ്പിൻ. ഓരോരുത്തൻ എന്നുള്ള വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. ഓരോരുത്തൻ, ഒരു സിംഗിൾ പേഴ്സൺ. യേശു കർത്താവ് എപ്പോഴും നമ്മളെ വിളിക്കുമ്പോഴും അല്ലെങ്കിൽ യേശു കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുമ്പോൾ അതൊരു ഒരു പേഴ്സണൽ എൻകൗണ്ടറാണ്. കർത്താവുമായിട്ട് ഒരു പേഴ്സണൽ എൻകൗണ്ടർ. യേശുവിലൂടെ ഒരു വ്യക്തി പ്രവേശിക്കുകയാണ്. ആ യേശുവാകുന്ന വഴിയിലൂടെ, ഇടുക്കുവാതിലൂടെ കടക്കുന്ന പലരുണ്ടെങ്കിലും എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങിടിച്ച് തള്ളി കയറി ചെല്ലുകയൊന്നുമല്ല. ഓരോരുത്തരായിട്ട് ഇൻഡിവിജ്വലായിട്ട് കയറി, എന്നാൽ ആ വഴിയിൽ അനേകരുണ്ട്. ഇൻഡിവിജ്വലായിട്ട് കയറി ഇൻഡിവിജ്വലായിട്ട് ജീവിക്കുകയല്ല. നമ്മുടെ സഭ എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയാണ്. പക്ഷേ രക്ഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഇടുക്കുവാതിലൂടെ കടക്കുന്നത് ഓരോരുത്തരായിട്ടാണ്. ഇൻഡിവിജ്വലായിട്ടാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്, പക്ഷേ വിളിച്ചാക്കുന്നത് ഒരു സഭയിലേക്കാണ്. ആ സഭ വിശാലമാക്കാനായിട്ട് നമ്മൾ ഒരു കോംപ്രമൈസിലൂടെ വിശാലമാക്കാനായിട്ട് പരിശ്രമിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് കണ്ടത്. ഉപേക്ഷണം വളരെ അത്യന്താപേക്ഷിതമാണ്. യേശുവിനെ ശിഷ്യന്മാർ അനുഗമിക്കുന്നതായ ഭാഗങ്ങളൊക്കെ നമ്മൾ വായിച്ചു നോക്കിയാൽ, യേശു ശിഷ്യന്മാരെ വിളിക്കുന്നു. ശിഷ്യന്മാരെ വിളിച്ചിട്ട് അവർ പുറകെ യേശുവിൻ്റെ പിന്നാലെ വരുമ്പോഴത്തേക്ക് അവർ ചോദിക്കുന്ന, അവർ പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അവർ ചെയ്യുന്നതായ കാര്യം ഒറ്റ കാര്യമുള്ളൂ എന്നാണ്. അവർ സകലവും ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു. സകലവും ഉപേക്ഷിച്ച്, ആ ഉപേക്ഷണത്തിൻ്റെ അനിവാര്യത പഠിപ്പിക്കാത്തതാണ് ഇന്ന് പറ്റിയിരിക്കുന്നതായ പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇടുക്കുവാതിലാണെങ്കിൽ സകലത് ഉപേക്ഷിച്ചാലേ പറ്റൂ. പത്രോസ് യേശുവിനെ അനുഗമിച്ചപ്പോൾ, അന്ത്രയോസും പത്രോസും യേശുവിനെ അനുഗമിച്ചപ്പോൾ അവർ വല വിട്ടേച്ച് അവർക്കുണ്ടായിരുന്നത് പറ്റും. അതിനുശേഷം ശബദി മക്കളായ യാക്കോബും യോഹന്നാനും അവനെ അനുഗമിച്ചു. അനുഗമിച്ചപ്പോഴത്തേക്ക് അവർ വലയും പടകും അപ്പനെയും ലൂക്കോസിന് ശേഷം പറയുമ്പോൾ കൂലിക്കാരെയും വിട്ടേച്ച് അവനുണ്ടായിരുന്നത് വിട്ടു. ലേവി അവനെ അനുഗമിക്കുമ്പോൾ അവൻ ചുങ്കം പിടിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. പക്ഷേ അവൻ അതിനെ വിട്ടേച്ച് ആ സ്ഥലത്തെ വിട്ടേച്ച് അവനെ അനുഗമിക്കുന്നു. യേശുവിനെ അനുഗമിക്കുന്ന എല്ലാവരും സകലതും ഉപേക്ഷിച്ചിട്ടാണ് അവനെ അനുഗമിക്കുന്നത്. അപ്പോൾ ഉപേക്ഷണം ഉപേക്ഷിച്ചുള്ളതായ ഒരു സുവിശേഷമാണ് ഇന്ന് ആളുകൾ പ്രസംഗിക്കുന്നത്. എന്താണ് അതിനർത്ഥം? അവർ വിശാലമായ വാതിൽ പറഞ്ഞു കൊടുക്കുകയാണ്. ഏറ്റവും മിനിമം സ്വർഗത്തിലേക്ക് പോകാനുള്ള മിനിമം യോഗ്യത എന്താണെന്നുള്ളതാണ് ഇന്ന് ആളുകൾ പറഞ്ഞു കൊടുക്കുന്നത്. അധികമൊന്നും ഉപേക്ഷിക്കാതെ, വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഇപ്പോഴത്തെ ജീവിതത്തിൽ നിനക്ക് ഏകദേശമൊക്കെ നടന്നു പോകാനായിട്ട് പറ്റും, കുഴപ്പമില്ല, നീ എന്തെങ്കിലും കൈപൊക്കിയാൽ മതി, അല്ലെങ്കിൽ കാർഡ് പൂരിപ്പിച്ച് കൊടുത്താൽ മതി എന്നൊക്കെ പറയുന്നതൊക്കെ വളരെ വിഡ്ഢിത്തമാണ്. അതൊന്നും നിത്യജീവങ്ങളിലേക്കുള്ള വഴിയൊന്നും അല്ല. അതൊക്കെ ഈസി ആയിരിക്കും, പക്ഷേ അതിൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നാശത്തിലേക്കാണ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ആളുകൾ അല്ലെങ്കിൽ ഈ കള്ളപ്രവാചകന്മാർ എന്ന് തന്നെ ഞാൻ പറയട്ടെ, കാര്യം കർത്താവ് അങ്ങനെയാണല്ലോ പറഞ്ഞത്, അതുകൊണ്ട് എനിക്ക് പറയുന്നതിനകത്ത് എനിക്ക് മടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇന്ന് നമ്മളുടെ പോപ്പുലർ പ്രീച്ചേഴ്സ് പറയുന്നതും യേശു കർത്താവ് പറഞ്ഞതുമായിട്ടുള്ള വ്യത്യാസം ചില്ലറ കാര്യങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒന്ന്, യേശു തന്നെ അനുഗമിക്കുവാൻ വരുന്ന ആളുകളോട് പറയുന്ന ഒന്നാമത്തെ കാര്യം, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഇഫ് എനി വൺ വുഡ് ഫോളോ മീ ലെറ്റ് ഹിം ഡിനൈ ഹിംസെൽഫ് ആൻഡ് ടേക്ക് അപ്പ് ഹിസ് ക്രോസ് ആൻഡ് ഫോളോ മീ. ടേക്ക് അപ്പ് ഹിസ് ക്രോസ്, ഫസ്റ്റ് ഓഫ് ഓൾ ഹി നീഡ് ടു ഡിനൈ ഹിംസെൽഫ്, അവനെ തന്നെ ഉപേക്ഷിച്ചിട്ട് ക്രൂശെടുത്തുകൊണ്ട്. അതിന് യാതൊരു കോംപ്രമൈസും ഇല്ല. ക്രോസ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സുവിശേഷം എന്ന് പറയുന്നത് വേദപുസ്തകത്തിൻ്റെ തത്വമല്ല. കാരണം ക്രോസ് മാത്രമാണ് ജീവനിലേക്ക് നമ്മളെ നയിക്കുന്നത്. ക്രൂശ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സുവിശേഷം സുവിശേഷമല്ല. പക്ഷേ ഇന്നെന്താണ് പോപ്പുലർ പ്രീച്ചേഴ്സ് പറയുന്നത്? ക്രോസ് ഒരു പരാജയമാണെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ക്രോസ് ഒരു ആവശ്യമില്ലെന്നാണ് പറയുന്നത്. നല്ലൊരു ശതമാനം ആളുകളും പറയുന്നത് യേശു ക്രൂശിൽ മരിച്ചില്ലേ, പിന്നെ നമ്മളെന്തിനായി ക്രൂശ് എടുക്കുന്നത്? അപ്പോൾ യേശു പറഞ്ഞത് എന്താണ്? ഇഫ് എനി വൺ വുഡ് ഫോളോ മീ ലെറ്റ് ഹിം ഡിനൈ ഹിംസെൽഫ് ആൻഡ് ടേക്ക് അപ്പ് ഹിസ് ക്രോസ് ആൻഡ് ഫോളോ മീ. ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കട്ടെ. നമ്മൾ പറയുന്നു ക്രൂശ് ഒരു അനിവാര്യ ഘടകമല്ല. നമ്മൾ കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചതുകൊണ്ട് ഇനിയിപ്പം ക്രൂശും കഷ്ടതയും പ്രയാസവും ദുഃഖവും ദുരിതവും എല്ലാം പോട്ടെ, അതെല്ലാം ഇന്ന് രാത്രി മാറിപ്പോട്ടെ എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രസംഗമൊക്കെ പ്രസംഗിക്കും. പക്ഷേ ആ പ്രസംഗിക്കുന്നത് എന്താണെന്ന് അറിയാം? വിശാലമായ വഴിയിലൂടെ നമ്മൾ പറഞ്ഞു വിടുകയാണ്. ആ വിശാല വഴിയിലൂടെ പോകുന്നത് നാശമാണ്. ഒരുവൻ യേശുവിനെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ കോസ്റ്റ് കൊടുത്തിട്ട് മാറിയാൽ മതി. അവൻ കോസ്റ്റ് പേ ചെയ്യാനായിട്ട് തയ്യാറായിരിക്കണം. ക്രൂശ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സുവിശേഷം ഇല്ല എന്ന് തന്നെ നമ്മൾ തിരിച്ചറിയണം. യേശു പറയുന്നു, ഇഫ് യു വോണ്ട് ടു ബി ഗ്രേറ്റ് ഇൻ ദ കിങ്ഡം ഓഫ് ഗാഡ് യു നീഡ് ടു ബി ദ സെർവൻ്റ് ഓഫ് ഓൾ. ദൈവരാജ്യത്തിൽ വലിയവനാകുവാൻ ഇച്ഛിക്കുന്നതിനൊക്കെയും എല്ലാവരുടെയും ദാസനാകണം, സകലരുടെയും ദാസനാകണം. സകലരുടെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ദാസനാകണമെന്ന് മാത്രമൊന്നുമല്ല അർത്ഥം, എല്ലാവരുടെയും. ആ ദാസ്യാനുഭവമൊക്കെ ഇന്ന് ആരാ പ്രസംഗിക്കുന്നത്? ആ ദാസ്യാനുഭവം വളരെ വിദൂരത്തിൽ മാത്രം നമ്മൾ കാണുന്നൊരു കാര്യമാണ്. അങ്ങനൊരു കാര്യം നടക്കുന്നു പോലുമില്ല. എല്ലായിടത്തും പ്രസംഗിക്കുന്നത് എന്താണ്? നീ യേശുവിനെ അനുഗമിച്ചാൽ ദൈവം നിൻ്റെ എല്ലാ അവസ്ഥകൾക്കും ഒരു വലിയ ഉയർച്ച നൽകും. ഇന്ന് നീ ഒരു ക്ലറിക്കൽ പോസ്റ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ നാളെ നിന്നെ കമ്പനിയുടെ മാനേജറാക്കും. നീ യേശുവിനെ അനുഗമിച്ചാൽ മതി. ഓഫർ ചെയ്യുന്ന എന്താണ്? എല്ലാവരെയും ഭരിക്കാനുള്ള അവകാശമാണ് ഓഫർ ചെയ്യുന്നത്. അതാണ് വാസ്തവത്തിൽ കർത്താവ് പഠിപ്പിച്ചത്. കർത്താവ് പഠിപ്പിച്ചതല്ല, കർത്താവ് പഠിപ്പിച്ചത് ഇഫ് യു വോണ്ട് ടു ബി ഗ്രേറ്റ് യു നീഡ് ടു ബി ദ സെർവൻ്റ് ഓഫ് ഓൾ. അത് പഠിക്കാതെ വരുന്ന ഈ വിശാലത പറയുന്ന ആളെന്താണെന്ന് അറിയാമോ? അവൻ സഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ സഭയിൽ വലിയവനാകുവാനിച്ചിരിക്കുന്നു, വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിൽ വലിയവനാകുവാനിച്ചിരിക്കുന്നു, പുറത്ത് ചെല്ലുമ്പോൾ പുറത്തുള്ളവരെല്ലാം അവനെ ബഹുമാനിക്കണമെന്നിച്ചിരിക്കുന്നു. കാര്യം അവന് ദാസ്യാനുഭവത്തെക്കുറിച്ച് യാതൊരു ബോധ്യവുമില്ല. ദാസ്യാനുഭവത്തെ നിഷേധിച്ചുകൊണ്ടുള്ളതായ ഈ കാലയളവിലെ പ്രസംഗങ്ങൾ ഇടുക്കുവാതിൽ ഉപേക്ഷിച്ച് വിശാലവാതിൽ കാണിക്കുന്നതായ ഒരു കാര്യമാണ്. ഇത് വാസ്തവത്തിൽ രാഷ്ട്രീയത്തിലെ കാര്യമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. രാഷ്ട്രീയത്തിൽ അങ്ങനെ ആയിരിക്കാം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ വലിയ വലിയ ആളാകും അല്ലേ, രാജാവാകും. നമ്മൾ ഒരുപക്ഷെ പ്രസംഗിക്കുന്നതാണ് പറയുന്നത്, നീ ഭൂമിയിലെ രാജാക്കന്മാരാകുവാനാണ് നിന്നെ ദൈവം നിശ്ചയിച്ചിരിക്കുന്നത്, വിളിച്ചിരിക്കുന്നത്. അങ്ങനെയൊന്നും ഭൂമിയിലെ രാജാക്കന്മാരാകാനൊന്നുമല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ രാജാക്കന്മാരാണല്ലോ, വി ആർ കിങ്സ്. അതിന് സംശയമൊന്നുമില്ല, നമ്മൾ രാജാക്കന്മാരാണെന്നാണ് വേദോസം പഠിപ്പിക്കുന്നത്. എവിടെയാണ് അത്? ഇവിടെ ചുറ്റുപാടുള്ളവരെ ഭരിക്കാൻ വേണ്ടിയല്ല പ്രത്യുത, നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ്. വി റിപ്രസെൻറ്റ് ഗാഡ്, വി റിപ്രസെൻറ്റ് ഗാഡ്. അത് ഈ ഭൂമിയിലെ രാജ്യത്വത്തിൻ്റെ കാര്യത്തെക്കുറിച്ചേ അല്ല. അപ്പോൾ വിശാലവാതിൽ ഉപദേശിച്ചു കൊടുക്കുന്ന വ്യക്തികളാണ് ഇതുപോലെയുള്ള എല്ലാം ലഭിക്കുമെന്നും എല്ലാം വലുതാകുമെന്നും എല്ലാം അങ്ങനെയുള്ള ഉപദേശങ്ങൾ നൽകുമ്പോൾ ഓർക്കുക, ഇത് യഥാർത്ഥ ഉപദേഷ്ടാക്കന്മാരല്ല. ഇതിൻ്റെ അന്ത്യം നാശമാണെന്നുള്ളത് തിരിച്ചറിയാതെ പഠിപ്പിക്കുന്ന ആളുകളാണ്. യേശു പറഞ്ഞു, ലോകം നിങ്ങൾക്ക് യോഗ്യമല്ല, ലോകം നിങ്ങളെ പകയ്ക്കും. ഇന്നെന്താ പഠിപ്പിക്കുന്നത്? ഇന്ന് ലോകം യോഗ്യമല്ലെന്നല്ല പറയുന്നത്, ലോകത്തിലുള്ളതെല്ലാം ആസ്വദിച്ചോളാനാണ് പറയുന്നത്. ലോകത്തിലുള്ളതെല്ലാം നിനക്കുള്ളതാണെന്നാണ് പറയുന്നത്. ലോകത്തിൽ ദൈവം തന്നിട്ടുള്ളതെല്ലാം നമുക്ക് വേണ്ടിയുള്ളത്, അതുകൊണ്ട് ഇതെല്ലാം ആസ്വദിച്ചോണം എന്നാണ് പറയുന്നത്. ദൈവം നമ്മളെ മാനിക്കും, നമ്മുടെ ഓരോ വാക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വേദപുസ്തകത്തിലെ വാക്കുകൾക്ക് സമാനമായ വാക്കുകൾ കടമെടുത്ത് വിശാല വഴി കാണിച്ചു കൊടുക്കുന്നതായ ഉപദേഷ്ടാക്കന്മാർക്ക് അയ്യോ കഷ്ടം, അവരറിയുന്നില്ല അവർ പോകുന്നത് നാശത്തിലേക്കാണെന്നും അവർ ജനങ്ങളെ നയിക്കുന്നത് നാശത്തിലേക്കാണെന്നുള്ളതും അവരറിയുന്നില്ല. അങ്ങനെ ലോകത്തിൻ്റെ മാനം അന്വേഷിക്കുന്നതല്ല ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത്. യേശുവിന് മാനം ലഭിച്ചില്ലല്ലോ. കർത്താവ് പറഞ്ഞു, ഗുരുവിനോളമാകുന്നത് ശിഷ്യന് മതി. ലോകം എന്നെ പകച്ചെങ്കിൽ അത് നിങ്ങളെയും പകയ്ക്കും. നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങളെ ലോകം പകയ്ക്കും. ലോകക്കാരാണെങ്കിൽ ലോകം പകയ്ക്കത്തില്ല. അപ്പോൾ ലോകത്തിൻ്റെ പക ഏൽക്കാതിരിക്കണമെങ്കിൽ ലോകക്കാരായാലേ പറ്റത്തുള്ളൂ. അങ്ങനെ ലോകത്തോട് സമരസപ്പെട്ടുകൊണ്ട് പോകുന്ന ഒരു വിശാല വഴിയാണ് നമ്മൾ വാസ്തവത്തിൽ ഇന്ന് ഈ ദുരുപദേഷ്ടാക്കന്മാർ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതിനകത്ത് വീണ് പോകരുത്. ഇടുക്കുവാതിലിന് വേണ്ടിയുള്ള ഒരു വാഞ്ചയാണ് ഇന്ന് ആവശ്യമായിരിക്കുന്നത്. യേശു യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായത്തിൽ, അങ്ങനെ തന്നെ നിങ്ങൾ തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ശിഷ്യനാകുവാൻ കഴിയത്തില്ല. നമ്മൾ പറയുന്നത് വിട്ടുപിരിയണമെന്ന് തന്നെയല്ല, വിട്ടുപിരിയണമെന്ന് പറയുന്നില്ലെന്ന് തന്നെയല്ല, വിട്ടുപിരിയണ്ട, ഇപ്പോൾ നിനക്ക് എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇരട്ടിയാക്കിത്തരും, 10 ഇരട്ടിയാക്കിത്തരുമെന്ന്. ഇതാണോ വാസ്തവത്തിൽ സുവിശേഷം? ഇതാണോ കർത്താവ് പഠിപ്പിച്ചത്? അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പി എന്ന് പറയുന്നതിനോട് ചേർന്ന് പറയുകയാണ്, നിങ്ങൾ ഓർത്തോണം, ഒരു വലിയ വാണിംഗ് തരികയാണ്. എന്ത്? ഈ വരുന്ന ഉപദേഷ്ടാക്കന്മാർ, വിശാല വഴി ഉപദേശിച്ചു തരുന്നതായ ഉപദേഷ്ടാക്കന്മാർ നിങ്ങളെ നയിക്കുന്നത് ജീവൻ്റെ പാതയിലേക്കല്ല, അവർ മരണത്തിൻ്റെ പാതയിലേക്കാണ് നിങ്ങളെ നയിക്കുന്നത് എന്നുള്ളത് കൃത്യതയോടുകൂടെ പറയുകയാണ്. വേദപുസ്തകം പറയുന്നു, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങളുടെ സ്വപ്നങ്ങളെ നിയന്ത്രിക്കുന്നത് അവിടെ എഴുതിയിരിക്കുന്നത് സെറ്റ് യുവർ മൈൻഡ്സ് ഓൺ തിങ്സ് ദാറ്റ് ആർ എബവ്. നിങ്ങളുടെ മനസ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഉയരത്തിലായിരിക്കണം. വേദപുസ്തകത്തിൻ്റെ തത്വം അതാണ്. അവൻ ഭൂമിയിലുള്ളതല്ല, ഭൂമിയിലുള്ളതല്ല എന്ന് കൃത്യതയോടെ പറഞ്ഞിട്ടുണ്ട്. വേൾഡ്ലി ആയിട്ടുള്ള കാര്യങ്ങൾ മോഹിക്കാനല്ല, വേൾഡ്ലി ആയിട്ടുള്ള കാര്യങ്ങൾ സ്വപ്നം കാണാനല്ല. ഇന്ന് പക്ഷേ പോപ്പുലർ പ്രീച്ചേഴ്സ് എന്താ പറയുന്നത്? ലോകത്തിലുള്ളത് എന്തും സ്വപ്നം കണ്ടുകൊള്ളാനാണ് പറയുന്നത്. നിൻ്റെ സ്വപ്നം എത്ര വിശാലമാണോ അതനുസരിച്ച് കർത്താവ് നിനക്ക് തന്നുകൊണ്ടിരിക്കും. എത്ര വിശാലമാക്കാമോ, എത്ര വന്യമായ സ്വപ്നങ്ങളാണെങ്കിലും അതെല്ലാം തരാനായിട്ട് കർത്താവ് വന്നിരിക്കുന്നു. വഴി വളരെ വിശാലമാണ്. നിനക്കിഷ്ടമുള്ളതെല്ലാം കർത്താവിനോട് പ്രാർത്ഥിച്ചു, നിനക്ക് തോന്നുന്നതെല്ലാം, നിനക്ക് മോഹിക്കുക. വേദപുസ്തകത്തിൻ്റെ തത്വമാണ് മോഹിക്കരുത് എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് പോപ്പുലർ പ്രീച്ചേഴ്സ് വന്നിട്ട് പറയുന്നത് മോഹിച്ചോളാണ് പറയുന്നത്. സ്വപ്നം കണ്ടോ, മോഹിച്ചോ, കൺസീവ് ചെയ്തോ, എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്. ഇതാണ് വാസ്തവത്തിൽ ദുരുപദേശം എന്ന് പറയുന്നത്. ഇതാണ് ഉപദേഷ്ടാക്കന്മാർ എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളെ വഞ്ചിക്കുന്നതായ ഉപദേഷ്ടാക്കന്മാർ. എന്തുകൊണ്ട്? മറ്റൊന്നുമല്ല, കാരണം അവർ നിങ്ങളെ നയിക്കുന്നത് നരകത്തിലേക്കാണ്, അവർ നിങ്ങളെ നയിക്കുന്നത് നാശത്തിലേക്കാണ്. വിശാലമായ വഴിയുടെ അന്ത്യം നാശമാണെന്നുള്ള കർത്താവിൻ്റെ വാക്കുകൾ ഒട്ടും വില കുറച്ച് നിങ്ങൾ കാണരുത്. അതുകൊണ്ട് ഈ വിശാല വഴിയിൽ ജനങ്ങളെ വഞ്ചിക്കുന്ന ഈ ഒരു കൂട്ടരോട്, ഈ ഒരു വർഗത്തോടെ നിങ്ങൾ കൂട്ടുകൂടുന്നത് സൂക്ഷിച്ചു വേണം. യു നീഡ് ടു ബി അലേർട്ട്. നിങ്ങൾ വളരെ എന്താണ്, വളരെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവരാരും കള്ളന്മാരാണെന്ന്, കള്ളപ്രവാചകൻ കള്ളനാണെന്ന് പറഞ്ഞുകൊണ്ടല്ല വരുന്നത്. അവർ വരുന്നത് അവരാണ് ഏറ്റവും വലിയ പ്രവാചകന്മാരാണെന്നും, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അവരിപ്പോൾ കേട്ടതായ സന്ദേശമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. കള്ളപ്രവാചകന്മാരെക്കുറിച്ച് അവരുടെ കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്, വീണ്ടും നമുക്ക് പഠിക്കാം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഏറ്റവും ആത്യന്തികമായി, ഏറ്റവും അടിസ്ഥാനപരമായി ഇവിടെ നമ്മൾ ഗ്രഹിക്കേണ്ടതായ കാര്യം എന്താണെന്നറിയാമോ? ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ, അതാണ് ശരിയായ വഴി, അതാണ് ജീവൻ്റെ വഴി എന്ന് പറഞ്ഞതിൻ്റെ നേരെ താഴെ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, കള്ളപ്രവാചകന്മാർ വരും. കള്ളപ്രവാചകന്മാർ വന്ന എന്താണ്? വിശാല വഴി നിങ്ങൾക്ക് പറഞ്ഞു തരും. വേറെ ഒന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. ഈ വിശാല വഴി പറഞ്ഞു വരുന്നവർ യഥാർത്ഥത്തിൽ നിങ്ങളെ ജീവനിലേക്കല്ല നയിക്കുന്നത് എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കള്ളപ്രവാചകന്മാരെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് ഉപയോഗിക്കുന്ന മറ്റൊരു ഉപമയും ഇതിനകത്തുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പല ഉപമകൾ, ഉപമാനങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും വളരെ അർത്ഥസമ്പുഷ്ടമായ പല ഉപമാനങ്ങൾ കർത്താവോട് ഉപയോഗിക്കുന്നുണ്ട്. അതിനകത്ത് അടുത്തതായിട്ട് പറയുന്ന, അതിനോട് ചേർന്ന് പറയുന്നൊരു കാര്യം, അവർ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളാണെന്നുള്ളതാണ്. ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കൾ എന്ന് പറയുമ്പോൾ ശരിക്കും പുറമേ കാണുന്നത് ആട്ടിൻ തോലാണ്, അല്ലെങ്കിൽ ആടുകളെപ്പോലെ ആടുകളെ തിന്നാനായിട്ട് വരുന്ന ചെന്നായ്ക്കൾ ആടിൻ്റെ വേഷം പൂണ്ടു വരുന്നത് പോലെ മനുഷ്യനെ ആത്യന്തികമായി നാശത്തിലേക്ക് കൊണ്ടുപോകുന്നതായ ജനങ്ങൾ, നാശത്തിലേക്ക് കൊണ്ടുപോകാണെന്ന് പറഞ്ഞുകൊണ്ടല്ല വരുന്നത്, ആടുകളെപ്പോലെ തന്നെ വേഷം മാറി വരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ കണ്ട ഒരു കാര്യമുണ്ട്, ഇവരെ തിരിച്ചറിയാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അവർ അകമേ കടിച്ചു കീറുന്നതായ ചെന്നായ്ക്കൾ, അതായത് അവരുടെ മനസ്സിലൊരു ലക്ഷ്യമുണ്ട്, ഒരു ഹിഡൻ അജണ്ടയുണ്ട്. ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളുടെ പ്രത്യേകത, അവർക്കൊരു ഹിഡൻ അജണ്ട ഉണ്ടെന്നുള്ളതാണ്. അത് പുറമേ ഒരു പക്ഷേ അവർ കാണിക്കുന്നില്ല, ആ അജണ്ട വളരെ ഹിഡനാണ്. ഇതേപോലെ തന്നെ മനുഷ്യനെ വിശാലമായ വഴി കാണിച്ച് കൊണ്ടുപോകുന്ന ആളുകൾക്കൊരു ഹിഡൻ അജണ്ടയുണ്ട്. ഈ ഉപദേഷ്ടാക്കന്മാരെക്കുറിച്ച് നമ്മൾ പത്രോസിൻ്റെ ലേഖനത്തിലൊക്കെ കണ്ട കാര്യം അതാണ്. അവർക്കൊരു ഹിഡൻ അജണ്ടയുണ്ട്. അവർക്ക് അവർക്ക് ചില കാര്യങ്ങൾ നടത്തണമെന്നുണ്ട്, അവർക്ക് അവരുടെ മോഹങ്ങൾ, അവരുടെ ദുർമോഹങ്ങൾ നിലനിൽക്കണമെന്നുണ്ട്, അവർക്ക് ധനം സമ്പാദിക്കണമെന്നുണ്ട്, അവർക്ക് സുഖസൗകര്യങ്ങളിൽ കഴിയണമെന്നുണ്ട്. അവർക്ക് ഇടുങ്ങിയ വഴിയിലൂടെ പോകുവാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടും ആ വഴി തിരഞ്ഞെടുക്കുവാൻ മനസ്സില്ലാത്തത് കൊണ്ടുമാണ് അവർ വിശാല വഴിയിലൂടെ പോവുകയും ബാക്കിയുള്ളവരെ വിശാല വഴിയിലൂടെ നടത്തുന്നത്. അതുകൊണ്ട് ഈ വിശാല വഴി പറയുന്നതായ ആളുകൾ, ആ വഴിയിലൂടെ ആളുകളെ നയിക്കുന്നതായ ഉപദേഷ്ടാക്കന്മാർ, അവരുടെ ഹിഡൻ അജണ്ട നമ്മൾ മനസ്സിലാക്കണം. ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളെ നിങ്ങൾക്ക് അറിയാമല്ലോ, നാച്ചുറലി അവരുടെ മനസ്സിൽ ഒറ്റ ആഗ്രഹമുള്ളൂ, ഡിവോർ, വിഴുങ്ങണം, എല്ലാത്തിനെയും തിന്നണം. അങ്ങനെ പണക്കൊതിയന്മാരായ, ധനമോഹികളായ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇന്ന് ഉപദേഷ്ടാക്കന്മാരുടെ സംഘത്തിൽ അത്രയുള്ള അനേകം ആളുകൾ. ഇന്ന് ടെലിവിഷനിലും മറ്റുള്ള പുസ്തകങ്ങളിലും എവിടെ നോക്കിയാലും പണം പിടിക്കുന്നതായ ആളുകൾ. എവിടെ നിന്നാണ് ഈ ഉപദേശം വന്നത്? യേശു ഒരിക്കലെങ്കിലും തൻ്റെ ശിഷ്യന്മാരുടെ കൂടെ നടന്നിട്ട് ഇതൊക്കെ നടത്തണമെങ്കിൽ എനിക്ക് പണം തരണം, ഇല്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. ഈ സാമ്പത്തിക ലാഭം നോക്കിക്കൊണ്ട് ഇതിനകത്ത് ഇറങ്ങുന്നതായ ആളുകൾ ഒരു കാരണവശാലും അവരെ യഥാർത്ഥ പ്രവാചകന്മാരെന്ന് നിങ്ങൾക്ക് കണക്കാക്കാൻ കഴിയത്തില്ല. അവർ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളാണ്, അവർ ദുരുപദേഷ്ടാക്കന്മാരാണ്. ഒന്നാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്നതായ അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ വിവരിക്കുന്നതായ ഡിഡാക്കെ എന്ന് പറയുന്ന പുസ്തകത്തിൽ കള്ളപ്രവാചകന്മാരെങ്ങനെയാണെന്നുള്ളവരെ തിരിച്ചറിയാനായിട്ട് പറയുന്നൊരു കാര്യം, അവർ ശുശ്രൂഷയോടനുബന്ധമായി നിങ്ങളോട് പണം ചോദിക്കുന്നുവെങ്കിൽ അവർ കള്ളപ്രവാചകന്മാരാണെന്നാണ് പറഞ്ഞത്. വേറെ ഒന്നും പറയുന്നില്ല. പണം ചോദിക്കുന്നുവെങ്കിൽ, ധനം ചോദിക്കുന്ന ആളുകൾ, ധനം ചോദിച്ച് വാങ്ങിക്കുന്ന, ആദായ സൂത്രമാക്കിയിരിക്കുന്ന ആളുകൾ, ഭക്തി ആദായ സൂത്രമാക്കിയിരിക്കുന്ന ആളുകൾ, യു നീഡ് ടു ബി വെരി മച്ച് അലേർട്ട്. ഇടുക്കുവാതിലിനെ കുറിച്ചുള്ള ഉപമയോട് ചേർന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്ന മറ്റൊരു ഉപമയാണ് നല്ല വൃക്ഷത്തിൻ്റെയും ആകാത്ത വൃക്ഷത്തിൻ്റെയും, അത് പുറപ്പെടുവിക്കുന്നതായ നല്ല ഫലത്തിൻ്റെയും ആകാത്ത ഫലത്തിൻ്റെയുമായ ഉപമകൾ. കള്ളപ്രവാചകന്മാരെ മനസ്സിലാക്കാൻ അവരുടെ ഫലം കൊണ്ടാണ് തിരിച്ചറിയാൻ കഴിയുന്നത് എന്ന് കർത്താവ് പറയുകയാണ്. ഒരിക്കലും അവരുടെ ജീവിതത്തിൻ്റെ മറ്റ് കാര്യങ്ങൾ കൊണ്ടോ, അവരുടെ റിലീജിയസ് ആക്ടിവിറ്റീസ് കൊണ്ടോ, അവരുടെ ചാരിറ്റി വർക്ക് കൊണ്ടോ ഒരു പരിധിവരെ അവരുടെ ജീവിതത്തിൽ അവർ സൂക്ഷിക്കുന്നതായ വാല്യൂസ് എന്ന് ഞാൻ പറയുമ്പോൾ പ്രത്യക്ഷമായിട്ടുള്ള വാല്യൂസ് കൊണ്ടോ നമുക്കവരെ തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല. അവരുടെ ഫലം എന്ന് പറയുന്ന അതിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ പറയുമ്പോൾ അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ നിക്ഷേപത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. നിക്ഷേപത്തെക്കുറിച്ച്, അതായത് അവരുടെ ഫലം തിരിച്ചറിയുന്നത് അവരുടെ പുറമെയുള്ള പ്രവൃത്തികൾ കൊണ്ടല്ല, അവരുടെ നിക്ഷേപങ്ങൾ കൊണ്ടാണ്, ഹൃദയത്തിനുള്ളിലെ കാര്യങ്ങൾ കൊണ്ടാണ്. ഹൃദയത്തിനുള്ളിൽ നിന്നുള്ള അവരുടെ ലക്ഷ്യം എന്താണ്, അവരുടെ മോട്ടിവേഷൻസ് എന്താണ്? ഒരു നല്ല വൃക്ഷത്തിന് ഒരിക്കലും ഒരു ഹിഡൻ അജണ്ട ഇല്ല, എന്നാൽ ആകാത്ത വൃക്ഷത്തിന് എപ്പോഴും ഒരു ഹിഡൻ അജണ്ട ഉണ്ട്. ഇതേപോലെ തന്നെ ഉപദേഷ്ടാക്കന്മാരിലെ ഹിഡൻ അജണ്ടയുള്ളവരായ ആളുകൾ, അവരുടെ മോട്ടിവേഷനിൽ നിന്നാണ് അവരെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് അവിടെ കർത്താവ് ഓർപ്പിക്കുകയാണ്. ആവർത്തന പുസ്തകം 13-ാം അധ്യായത്തിൽ ഈ ദുരുപദേഷ്ടാക്കന്മാരെക്കുറിച്ച് അല്ലെങ്കിൽ കള്ളപ്രവാചകന്മാരെക്കുറിച്ച് പറയുന്നതായ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് വളരെ കൃത്യമായി ചില കാര്യങ്ങൾ ഈ കാലഘട്ടവുമായിട്ട് യോജിക്കുന്നതായിട്ടുണ്ട്. അവിടെ പറയുന്ന കള്ളപ്രവാചകന്മാരെന്ന് പറയുന്ന ആളുകൾ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അവരുടെ പ്രവചനം തെറ്റുന്നില്ല, അവരുടെ പ്രവചനം തെറ്റുന്നില്ലെന്ന് തന്നെയല്ല, അത് അച്ചട്ടായിട്ട് നടക്കുന്നുവെന്നാണ്. 13-ാം അധ്യായത്തിൽ രണ്ടാം വാക്യത്തിൽ നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ എഴുന്നേറ്റ് നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളെ ചെന്ന് സേവിക്ക എന്ന് പറഞ്ഞും കൊണ്ട് ഒരു അടയാളമോ അത്ഭുതമോ മുന്നറിയിക്കുകയും അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ ആ പ്രവാചകൻ്റെയോ സ്വപ്നക്കാരൻ്റെയോ വാക്ക് നീ കേട്ടനുസരിക്കരുത്. അതായത് അവൻ പ്രവചിച്ച കാര്യം അച്ചട്ടായിട്ട് നടന്നതുകൊണ്ട് അവൻ്റെ പിന്നാലെ പോകരുത്. ഇപ്പോൾ പലപ്പോഴും പ്രവാചകന്മാരുടെ അടുത്ത് പോകുന്ന ആളുകൾ പറയുന്നത്, അയ്യോ അയാൾ പറയുന്നത് വളരെ അച്ചട്ടാണ് കേട്ടോ, വളരെ കൃത്യമായിട്ട് പ്രവചിക്കും, അയാൾ ഇന്നാൾ പറഞ്ഞ അതുപോലെ നടന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ നടന്നു എന്ന് പറയുന്ന ഒരു വിഷയമേ അല്ല. ഒരു പ്രവാചകൻ പറയുന്ന കാര്യങ്ങൾ അച്ചട്ടായിട്ട് നടന്നിരിക്കാം, പക്ഷേ അവനെ തിരിച്ചറിയേണ്ടത്, അവൻ കള്ളപ്രവാചകനാണെന്ന് തിരിച്ചറിയേണ്ടത് അവൻ വല്ല ഹിഡൻ അജണ്ടയും ഉണ്ടോ എന്നുള്ളതാണ്. ഇവിടുത്തെ ഹിഡൻ അജണ്ട എന്താണ്? ആവർത്തന പുസ്തകത്തിലെ ആ പ്രവാചകൻ്റെ ഹിഡൻ അജണ്ട അവനെ ദൈവാരാധനയിൽ നിന്ന്, യഹോവ ആരാധനയിൽ നിന്ന് മാറ്റി മറ്റ് ദൈവത്തിൻ്റെ ആരാധനയിലേക്ക് അവനെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. അത് ആര് ചെയ്താലും അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുകയില്ല. നമുക്കുള്ളൊരു പ്രശ്നം ഇതാണ്. പല സമയത്തും നമ്മളുടെ ആളുകൾ ജനങ്ങളെ എന്ത് ചെയ്യുന്നു, യഹോവ ആരാധനയിൽ നിന്നും മറ്റ് ദൈവങ്ങളിലേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ജാതീയ ദൈവങ്ങളിലേക്ക് എന്നുള്ള അർത്ഥത്തിൽ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇന്ന് ജനങ്ങളെ മാറ്റുന്നത് യഹോവ ആരാധനയിൽ നിന്നും എന്തിലേക്ക് മാറ്റുന്നു? ഒരു പക്ഷേ പണത്തിലേക്ക്, മാമോനിലേക്ക്, അതല്ലെങ്കിൽ ശക്തിയിലേക്ക്, അവനൊരു അപ്പോളോ ദേവനിലേക്ക്, അല്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെ ദേവതയായ വീനസിലേക്ക്, അല്ലെങ്കിൽ കൂടുതലും പണത്തിലേക്കും ജഡിക സുഖങ്ങളിലേക്കും ലൗകികമായ മോഹങ്ങളിലേക്കും ഒക്കെ മനുഷ്യനെ തിരിച്ചുവിടുന്നതായ ഉപദേഷ്ടാക്കന്മാർ, അവരാണ് കള്ളപ്രവാചകന്മാർ. അവരെയാണ് ശ്രദ്ധിക്കേണ്ടത്. അവൻ പറയുന്നത് ഒരുപക്ഷെ സത്യമായിരിക്കാം, അവർ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഒരുപക്ഷെ അതേപോലെ അച്ചട്ടായിട്ട് നടന്നിരിക്കാം. എന്നാൽ അവരൊരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവരെന്ത് ചെയ്യുന്നു, യഹോവയെ മാത്രം ആരാധിക്കേണ്ട, യേശുവിനെ മാത്രം ആരാധിക്കേണ്ട സ്റ്റേജിൽ നിന്ന് പണത്തിലേക്കും പദവികളിലേക്കും ഒക്കെ അവരുടെ ശ്രദ്ധ തിരിച്ചുവിടുന്ന, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരായ ആളുകൾ. അതാരുമായിക്കോട്ടെ, നമ്മളതിൻ്റെ 8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരുപക്ഷെ അവൻ നിൻ്റെ സഹോദരനോ നിൻ്റെ സഹോദരിയോ അതല്ല നിൻ്റെ മാറിടത്തിൽ നിന്നോട് പറ്റിച്ചേർന്നിരിക്കുന്നതിൻ്റെ ഭാര്യയോ നിൻ്റെ പാർട്ട്ണറോ അതല്ലെങ്കിൽ നിൻ്റെ മകനോ മകളോ ആയാലും അവനെ വെച്ചേക്കാൻ പാടില്ലെന്ന് പറയുന്നത്. കൊല്ലാൻ എന്നുള്ള അർത്ഥത്തിലല്ല പുതിയ നിയമത്തിൽ നമ്മൾ വരുമ്പോഴത്തേക്ക്, പക്ഷേ അവന് നമ്മളുടെ ഇടയിൽ ഇടമുണ്ടാകുവാൻ പാടില്ല. അവരെത്ര അടുത്ത ആളുകളാണെങ്കിലും, എത്ര ജ്ഞാനികളാണെങ്കിലും, എത്ര വെളിപ്പാടുള്ളവരാണെങ്കിലും, യഹോവ ആരാധനയിൽ നിന്ന് അഥവാ ഏക സത്യദൈവമായ യേശു കർത്താവുമായിട്ടുള്ള ആ കർത്താവിനോടുള്ള നമ്മളുടെ ആ ഡിവോഷനെ മാറ്റിയിട്ട് ഏതെങ്കിലും രീതിയിൽ മാറ്റുന്നതായ, അതിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നതായ, ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായ മറ്റൊരു വ്യക്തി ഉണ്ടെങ്കിൽ അങ്ങനൊരു വ്യക്തിയെ നിങ്ങൾക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. അവർ നിങ്ങളുടെ ഇടയിൽ നിന്ന്, അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 12-ും 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവർ നിങ്ങളുടെ ഇടയിൽ നിന്ന് വരുമെന്നാണ് അതാ സംഭവിക്കുന്നത്. അവർ പുറത്തുനിന്ന് വരുന്നൊന്നുമല്ല, നമ്മളുടെ ഇടയിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് പലപ്പോഴും, അതുകൊണ്ടാണ് ഇത് വളരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അലേർട്ടായിരിക്കണം. എന്തുകൊണ്ട്? നിങ്ങളുടെ ഇടയിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ ബന്ധുക്കളായിരിക്കാം, നിങ്ങൾ വളരെ ബഹുമാനിച്ചുകൊണ്ടിരുന്നവരായിരിക്കാം. പക്ഷേ ഒറ്റ ചോദ്യമേ ഉള്ളൂ, എങ്ങനെയാണ് ഒരു കള്ളപ്രവാചകനെ തിരിച്ചറിയുന്നത്? അവരുടെ ഹൃദയത്തിൻ്റെ നിക്ഷേപം എന്നുള്ളതാണ്. ഹൃദയത്തിൻ്റെ നിക്ഷേപം എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ എന്തെങ്കിലും അജണ്ട ഉണ്ടോ? ഉണ്ട്. ഇവരൊക്കെ ദൈവം മാത്രം, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സേവിക്കണമെന്നുള്ള ആ പൂർണ്ണതയുള്ള അനുസരണത്തിൽ നിന്ന് നിങ്ങൾ മാറ്റിക്കളയുന്നു. അതുകൊണ്ട് ആവർത്തന പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ പറയുന്നത്, നീ നല്ലവണ്ണം, ഇങ്ങനൊരു കാര്യം നിങ്ങൾ കേട്ടാൽ നീ നല്ലവണ്ണം അന്വേഷണവും പരിശോധനയും വിസ്താരവും കഴിക്കണമെന്നാണ് പറയുന്നത്. നമ്മുടെ ഇടയിലേക്ക് വരുന്നതായ ഈ ഉപദേഷ്ടാക്കന്മാരെ, പുതിയ ഉപദേശവുമായിട്ട് വരുന്ന, വിശാല വഴി പറഞ്ഞു തരുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവരെക്കുറിച്ച് നല്ല പരിശോധന കഴിക്കണം, നല്ല വിസ്താരം ചെയ്യണം. നമ്മൾ അത് അവരുടെ ഫലം നോക്കിയിട്ടായിരിക്കണം. ഒന്ന്, അവരുടെ ഉപദേശം ശോധന ചെയ്യണം, അവരുടെ ഡോക്ടറിൽ നിന്ന് ശോധന ചെയ്യണം, വിസ്തരിക്കണം. അവരുടെ ഉപദേശങ്ങൾ നീ വേദപുസ്തകത്തിന് അധിഷ്ഠിതമാണോ എന്നുള്ളതിനെക്കുറിച്ചുള്ള വിസ്താരം വേണം. വേദപുസ്തകത്തിന് അധിഷ്ഠിതമല്ലാത്ത, വേദപുസ്തകത്തിൻ്റെ ആശയങ്ങളോടും അതേപോലെ തന്നെ എൻ്റെ ആത്മാവിനും യോജിക്കാത്തതായിട്ടുള്ള ഉപദേശവുമായിട്ട് പറഞ്ഞു വരുന്നതായ വ്യക്തികൾ, ഒരുപക്ഷെ അവരുടെ ജീവിതങ്ങളുണ്ട്, അവർ നല്ല മനുഷ്യരാകട്ടോ എന്ന് പറഞ്ഞാൽ അർത്ഥമൊന്നുമില്ല. എത്ര നല്ല മനുഷ്യരാണെങ്കിലും അവർക്കൊരു ഹിഡൻ അജണ്ടയുണ്ട്. എന്താണെന്നറിയാമോ? ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന്, ദൈവത്തെ ആരാധിക്കാമെന്ന് മാത്രമല്ല, ദൈവത്തെ മാത്രം പിൻപറ്റുന്നതിന്, ആ ലോയൽറ്റിയിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയുന്ന, പണത്തിലേക്കും പദവികളിലേക്കും നമ്മളെ മാറ്റിക്കളയുന്നവരായ ആളുകൾ. ഒരുപക്ഷെ അവർ പണത്തിലേക്കും പദവികളിലേക്കും ആയിരിക്കത്തില്ല, അവരിലേക്ക് തന്നെ ആയിരിക്കും. പല കൾട്ട് ഗ്രൂപ്പുകളുടെയും പ്രശ്നം അതാണ്, അവർക്ക് ദൈവത്തെക്കാൾ വലുതാണ് അവരുടെ സമുദായ, അല്ലെങ്കിൽ അവരുടെ സംഘത്തിൻ്റെ നേതാക്കന്മാർ എന്ന് പറയുന്ന ആളുകൾ. ഒന്നാമത് അവരുടെ ഉപദേശം നമ്മൾ ശ്രദ്ധിക്കണം. രണ്ട്, അവരുടെ ഹൃദയം, അല്ലെങ്കിൽ അവരുടെ മോട്ടിവേഷൻ, എന്ത് ലക്ഷ്യമാണ് അവരുടെ പിന്നിലുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ശോധന നമ്മൾ കഴിക്കണം. ദൈവരാജ്യത്തിൻ്റെ വളർച്ചയാണോ അതോ ഈ നേതാക്കന്മാരൊക്കെ അവരുടെ വളർച്ചയാണോ നോക്കുന്നത്? സ്വന്തം സാമ്രാജ്യം പണിയുന്ന ഒരു വ്യക്തിയെ ഒരു കാരണവശാലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല, അവൻ കള്ളപ്രവാചകനാണ്. മൂന്നാമത്, അവരുടെ ഇൻഫ്ലുവൻസ്, അവരുടെ സ്വാധീനം. അവർ ഈ വേദപുസ്തകം അനുസരിച്ച്, അല്ലെങ്കിൽ വേദപുസ്തകത്തിന് അനുസരിച്ചെന്നുള്ള നിലയിൽ അവർ പഠിപ്പിക്കുന്നതായ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരാൽ സ്വാധീനിക്കപ്പെടുന്ന ആളുകൾ എങ്ങോട്ട് പോകുന്നു? അവർ വിശാല വഴിയിലേക്കാണ് പോകുന്നതെങ്കിൽ, ഒരുപക്ഷെ പാട്ടും ബഹളവും അല്ലെങ്കിൽ അതുപോലെയുള്ള എന്താ ഇമോഷണലായിട്ടുള്ള എക്സ്പീരിയൻസസൊക്കെ ആയിരിക്കാം. ആ വഴിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കണം, ആ ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാകാനായിട്ട് പാടില്ല. നാലാമത്, അവരുടെ പേഴ്സണൽ ലൈഫിൽ വിശുദ്ധിയുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ അന്വേഷിക്കണം, കൃത്യമായ അന്വേഷണം വേണം. എന്തുകൊണ്ട്? ഇത് വഞ്ചിക്കപ്പെടുവാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. അവരുടെ ഉപദേശങ്ങളിൽ നിങ്ങൾ സ്വാധീനിക്കപ്പെടരുത്. നിങ്ങളെ നല്ല വഴിയിലേക്ക് നയിക്കുന്നവൻ എല്ലായ്പ്പോഴും നിങ്ങളെ വിശുദ്ധിയുടെ വഴിയായിരിക്കും പഠിപ്പിക്കുന്നത്, ഞെരുക്കത്തിൻ്റെ വഴിയായിരിക്കും പഠിപ്പിക്കുന്നത്, ക്രൂശിൻ്റെ വഴിയായിരിക്കും പഠിപ്പിക്കുന്നത്, വിശാലമായ വഴിയല്ല, ഉപേക്ഷണത്തിൻ്റെ വഴിയായിരിക്കും പഠിപ്പിക്കുന്നത്.